2023 December 6 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ലോകായത്തയുടെ പല്ലും നഖവും കളയരുത്, അഡ്വക്കേറ്റ് എസ് എൻ ലാൽ എഴുതുന്നു. ഇക്കഴിഞ്ഞ നവംബർ 15 ലോകായത്ത ദിനം ആചരിക്കപ്പെട്ടപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടത്തിയ ഇപ്പോൾ സുപ്രീംകോടതി ജഡ്ജിയും വൈകാതെ സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയുള്ള ആദരണീയായ ജസ്റ്റിസ് ബി വി നാഗരത്ന വളരെ പ്രാധാന്യം നൽകി സംസാരിച്ചത് കേരള ലോകായത്ത നിയമത്തിൽ വരുത്താൻ ശ്രമിക്കുന്ന ഭേദഗതികളെ കുറിച്ചായിരുന്നു. ഇന്ന് നിലനിൽക്കുന്ന ലോകായത്ത നിയമത്തിന്റെ പല്ലും നഖവും എടുത്തുകളഞ്ഞ് ആ സ്ഥാപനത്തെ ഒരു പ്രഹസനമാക്കി നശിപ്പിക്കരുതെന്ന് അവർ അസംഗതമായി പറഞ്ഞു. അഴിമതിയും ദുർഭരണവുമാണ് നാടിന് ശാപമെന്നും അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനാധിപത്യം തകരുമെന്നും അവർ സൂചിപ്പിച്ചു. രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും വൈരാഗ്യങ്ങൾ തീർക്കുവാനുമുള്ള വേദിയായി ലോകായത്ത സ്ഥാപനത്തെ മാറ്റരുതെന്നും അവർ അഭ്യർത്ഥിച്ചു. മുഖ്യ പ്രഭാഷകനായിരുന്ന അലക്സാണ്ടർ ജേക്കബ് പൌരാണിക കാലത്ത് ലോകായത്ത പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചില ഉദാഹരണങ്ങൾ സഹിതം വ്യക്തമാക്കി. ഈ അവസരത്തിൽ ലോകായത്ത സംവിധാനം കേരളത്തിൽ സ്ഥാപിതമാകാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇതിനൊരു അന്തർദേശീയവും ദേശീയവുമായ പശ്ചാത്തലമുണ്ട്. സാധാരണക്കാരന്റെ സങ്കട നിവാരണ സംവിധാനമായി പാശ്ചാത്യ രാജ്യമായ സ്വീഡനിൽ ആരംഭിച്ച ഓംബുഡ്സ്മാനാണ് നമ്മുടെ രാജ്യത്ത് ലോകായത്തയായി കാലക്രമേണ പരിണമിച്ചത്. സ്വീഡന് ശേഷം ഫിൻലാൻഡ്, ഡെൻമാർക്ക്, നോർവേ എന്നീ രാജ്യങ്ങളിലും ഓംബുഡ്സ്മാൻ സംവിധാനം നിലവിൽ വന്നു. 1960 ഇംഗ്ലണ്ടിൽ ഓംബുഡ്സ്മാൻ സംവിധാനത്തിന് സമാനമായ പാർലമെന്ററി കമ്മീഷൻ എന്ന സ്ഥാപനം നിലവിൽ വന്നു. ഇന്ന് ലോകത്ത് മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും കാര്യക്ഷമതയുള്ള ശക്തമായ സങ്കട നിവാരണ സ്ഥാപനങ്ങളായി ഇവ പ്രവർത്തിക്കുന്നു. ചിലവ് കുറഞ്ഞ്, ഔപചാരികതകൾ ഇല്ലാത്ത, എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ഈ സ്ഥാപനം അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്ടർ എന്നും സാധാരണക്കാരന്റെ സംരക്ഷകൻ എന്നും അറിയപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ വിധത്തിൽ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1984 കേരള പബ്ലിക് മെയിൻ ആക്ട് 1983 എന്ന പേരിൽ വന്ന ഈ നിയമത്തിൽ ദുർഭരണം മൂലം സാധാരണക്കാരൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് പരിഹാരം ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ സംവിധാനം 15/11/1983 അവസാനിച്ചു. തുടർന്ന് കേരള പബ്ലിക് മെൻസ് കറപ്ഷൻസ് ആക്ട് 1987 നിലവിൽ വന്നു. പിന്നെയും മാറ്റങ്ങൾ വന്നു. 1992 March മുതൽ 1997 March വരെ ആന്റി കറപ്ഷൻ എന്നൊരു സംവിധാനം നിലവിൽ വന്നു. ഈ സംവിധാനം അവസാനിച്ചതിനു ശേഷം 20 മാസക്കാലം നമ്മുടെ സംസ്ഥാനത്തെ ആന്റി കറപ്ഷൻ സംവിധാനം നിലവിലില്ലാതെ വന്നു. തുടർന്ന് 1998 നവംബർ 15 ലോകായത്ത നിയമം കേരളത്തിൽ നിലവിൽ വന്നു. പൊതുപ്രവർത്തകരുടെ അഴിമതി അവസാനിപ്പിക്കുക, ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തൽ തടയുക, ദുർഭരണത്താലുള്ള സാധാരണക്കാരന്റെ സങ്കടങ്ങൾക്ക് നിവാരണം ഉണ്ടാകുക എന്നിവയൊക്കെയായിരുന്നു ലോകായത്ത നിയമത്തിന്റെ പ്രത്യേകതകൾ. സംശുദ്ധവും അഴിമതിരഹിതവുമായ ഭരണം നടത്തുന്നവർക്ക് ലോകായത്ത നിയമത്തിലെ വ്യവസ്ഥകളെ ഒരു കാരണവശാലും പഴി ചാരുവാൻ പറ്റില്ല. എന്നാൽ അഴിമതി നടത്തുന്നവർക്ക് ഇന്ന് നിലവിലുള്ള ലോകായത്ത നിയമങ്ങൾ ഒരു പേടി സ്വപ്നമായിരിക്കാം. കാരണം ഒരു പൊതുപ്രവർത്തകൻ അഴിമതി നടത്തുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനം ലോകായത്ത പുറപ്പെടുവിച്ചാൽ അങ്ങനെയുള്ള പൊതുപ്രവർത്തകൻ അയാൾ വഹിക്കുന്ന സ്ഥാനം രാജിവെക്കേണ്ടതായി വരും. ഇപ്പോൾ വിമർശന വിധേയമായി ലോകായത്ത നിയമ ഭേദഗതി മേൽപ്പറഞ്ഞ രീതിയിലുള്ള രാജ്യങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ളതാണ് എന്നാണ് ചിലർ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുത ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ലോകായത്ത പ്രഖ്യാപനം മൂലം ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടതായി വന്നു. അതിനൊരു അദ്ദേഹം റിട്ട് അപ്പീലുമൊക്കെ സുപ്രീംകോടതി വരെ പോയെങ്കിലും ഫലമുണ്ടായില്ല. അന്ന് മുതൽ അദ്ദേഹം ലോകായത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ചു സംസാരിക്കാറുണ്ട്. ലോകായത്ത് കുറച്ചു, ലോകായത്ത വിലക്കെടുക്കപ്പെട്ടു തുടങ്ങി മാന്യമില്ലാത്ത രീതിയിലുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. ലോകായത്ത ഒരു മനുഷ്യനാണ്, ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയും മനുഷ്യനാണ്. അപ്പോൾ ലോകായത്ത കുരയ്ക്കുന്നു എന്ന് ആക്ഷേപിച്ചാൽ അത് എറിയുന്ന ആളിന്റെ അടുത്ത് തിരിച്ചെത്തുന്ന വളഞ്ഞ വടി പോലെയാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലോകായത്ത നിയമം സെക്ഷൻ 18 പ്രകാരം ലോകായത്തമാർക്കെതിരെ മനഃപൂർവ്വം അപമാനം വരത്തക്ക രീതിയിൽ പ്രസ്താവനകൾ നടത്തിയാൽ അങ്ങനെ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ വരെ എടുക്കുവാൻ ലോകായത്തേക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ്. അവർ നടപടികൾ എടുക്കാതിരിക്കുന്നത് അവരുടെ മഹാമനസ്കത കൊണ്ടാകാം. ലോകായത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അത് പല്ലും നഖവും ഉള്ള ഒരു സ്ഥാപനമാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകായത്ത സംവിധാനം ശക്തിപ്പെടുത്തേണ്ടത് നാടിന്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ സുഗമമായ മുന്നോട്ടു പോക്ക് ത്വരിതപ്പെടുത്തുന്നതിന് അത്യന്താവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ലോകായത്ത നിയമ ഭേദഗതികൾ ഒരു പുനർ ചിന്തനത്തിന് ബന്ധപ്പെട്ടവർ വിധേയമാക്കേണ്ടതാണ്.